ഒന്ന് പത്രോസ് അധ്യായം 4. ക്രിസ്തു ജഡത്തിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടത അനുഭവിച്ചവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫലമായി അവൻ ജഡത്തിൽ ശേഷിച്ച കാലത്ത് മാനുഷികമായ ദുർമോഹങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെ ജീവിക്കുന്നു. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ ഭോഗാസക്തിയിലും മോഹങ്ങളിലും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും മധുരോത്സവത്തിലും നികൃഷ്ടമായ വിഗ്രഹാരാധനയിലും ഏറെക്കാലം ചിലവഴിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അവരോടൊത്ത് അനിയന്ത്രിതമായ അധർമ്മത്തിൽ ജീവിക്കാത്തത് അവർക്ക് വിചിത്രമായി തോന്നുന്നു. തന്മൂലം അവർ നിങ്ങളെ ദുഷിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനോട് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മരിച്ചുപോയവരോടും സുവിശേഷം അറിയിച്ചതിന് കാരണം ഇതത്രേ. അവർ ജഡത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കേണ്ടതിന് തന്നെ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി തെളിഞ്ഞ ചിന്തയും ആത്മനിയന്ത്രണവും ഉള്ളവരായിരിക്കും. എല്ലാറ്റിനും മീതെ അന്യോന്യം ഉള്ളഴിഞ്ഞ് സ്നേഹിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ പരസ്പരം ആതിഥ്യം ആചരിക്കുവിൻ. വിവിധമായ ദൈവകൃപയുടെ നല്ല കാര്യവിചാരകരായി ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചിട്ടുള്ള വരം മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കുവിൻ. ഒരാൾ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തി പോലെയും ആകട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. മഹിമയും ശക്തിയും എന്നേക്കും അവിടത്തേക്കുള്ളത്. ആമേൻ. പ്രിയരെ, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അഗ്നിശോധനയിൽ എന്തോ അസാധാരണ കാര്യം സംഭവിച്ചു എന്ന മട്ടിൽ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സന്തോഷിപ്പിൻ. അങ്ങനെ നിങ്ങൾ അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആനന്ദിക്കുവാൻ ഇടയാകും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. തേജസിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിലാരും കൊലപാതകനോ മോഷ്ടാവോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടത സഹിക്കുന്നുവെങ്കിലോ ലജ്ജിക്കരുത്. ആ നാമം ധരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. അത് നമ്മിലാണ് തുടങ്ങുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും?
നീതിമാൻ രക്ഷ പ്രാപിക്കുന്നത് പ്രയാസത്തോടെയെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിത്തീരും?
അതുകൊണ്ട് ദൈവഹിതപ്രകാരം കഷ്ടത സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ.